ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വി മധുസൂദനൻ നായർ എഴുതിയ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത മാതൃത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. വീട് അടുക്കി ഒതുക്കി മോടി കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ തടയുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയിലുണർത്തുന്ന ചിന്തകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്റെ പഴയ ജീവിതത്തിന്റെ സൂക്ഷിപ്പുകളെല്ലാം ചായ്പിലേക്ക് വലിച്ചെറിയാൻ കവി നിർബന്ധിതനാവുകയാണ്. അമ്മതൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്ന് നാം വീടിന് മോടി കൂട്ടും നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്.
പട്ടണക്കോപ്പു നിറയ്ക്കയാൽ ഇച്ചില്ലു പെട്ടികൾ തിങ്ങി, നിന്നിഷ്ടമാണെന്റെയും കാൽപ്പെട്ടിയിൽ വെച്ചു താഴിട്ട് പിന്നിലെ ചായ്പിലൊളിച്ചാൽ അറിയില്ല കുട്ടികൾ.
കവി പറയുന്നത് അമ്മ എഴുതിയ കത്തുകൾ പോലും പഴഞ്ചനാണെന്ന് കരുതി തള്ളിക്കളയേണ്ട ലോകത്താണ് ജീവിക്കുന്നത് എന്നും, പട്ടണക്കോപ്പുകൾ നിറച്ച് വീടിന് പരിഷ്കാരം കൂട്ടാൻ ഒരുങ്ങുമ്പോൾ അവയൊക്കെ ഉപേക്ഷിച്ച് കളയേണ്ടതായി വരുന്നു എന്നുമാണ്. പക്ഷെ കാലം കുറച്ചുകൂടി കടന്നുപോയപ്പോൾ നമ്മുടെ ചിന്ത അതിനേക്കാൾ ക്രൂരമായി. ഇന്ന് അമ്മയുടെ എഴുത്തുകളല്ല പഴഞ്ചൻ, പ്രായമായ രോഗം ബാധിച്ച് കിടപ്പിലായ അമ്മ തന്നെയും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് ചിന്ത. കഴിഞ്ഞ ദിവസവും വായിച്ചു, തിരുവനന്തപുരത്ത് പ്രായമായ ഒരമ്മയെ വീടിന്റെ ചായ്പിൽ കിടത്തിയിട്ടിരിക്കുന്ന മകനെയും മകളെയും കുറിച്ച്. ഇതൊന്നും ഒറ്റപ്പെട്ടതല്ല. സമീപകാലത്ത് വീടിന്റെ മോടിക്ക് ചേരാതെ വരുന്നു എന്ന തോന്നലിൽ പ്രായമായവരെ ചായ്പിലേക്ക് തള്ളുന്ന വാർത്തകൾ പതിവാണ്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ നിയമം തന്നെ വേണ്ടിവരുന്നത്. കേന്ദ്ര സർക്കാരും പുതിയ നിയമവുമായി വരുന്നുണ്ട്. മാതാപിതാക്കൾ, മുതിർന്ന പൌരന്മാർ എന്നിവരെ ഉപേക്ഷിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ എന്നിവർക്ക് 6 മാസം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ നൽകാൻ നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. 3 മാസം തടവും 5,000 രൂപ പിഴയും എന്ന ആദ്യ ബില്ലിലെ വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്യുന്നത്. അതായത് 2007 ആദ്യ ബിൽ. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ കൂടിയിട്ടുണ്ട് എന്നതിനാലാണ് ഇപ്പോൾ പിഴ കൂട്ടിയിട്ടുള്ളത്. മാതാപിതാക്കളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സംരക്ഷകരുടെ പട്ടികയിലേക്ക് മക്കൾ, കൊച്ചുമക്കൾ എന്നിവർക്ക് പുറമെയാണ് ഇപ്പോൾ മരുമക്കളെയും ഉൾപ്പെടുത്തിയത്. മക്കളില്ലാത്തവരുടെ സംരക്ഷണ ചുമതല അവരുടെ സ്വത്തിന്റെ അവകാശികൾക്കായിരിക്കും. വളർത്തച്ഛൻ, വളർത്തമ്മ എന്നിവർക്കും സുരക്ഷ സംബന്ധിച്ച വ്യവസ്ഥകൾ ബാധകമാണ്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിലേക്ക് തന്നെ തിരിച്ചുവരാം. തനിക്ക് കത്തുകൾ പകർന്നു നൽകിയ അനുഭവങ്ങൾ കവി വളരെ വികാരത്തോടെ തന്നെ ഓർക്കുന്നു. അവയിൽ ഓരോ കത്തിനും കവിയോട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഏറെ കുതൂഹലത്തോടെയാണ് അവയിൽ ഓരോന്നും അദ്ദേഹം വായിച്ചിരുന്നത്. അവ വെറും കത്തുകളായിരുന്നില്ല, നോക്കിയാൽ മിണ്ടുന്ന ചിത്രലേഖങ്ങളായിരുന്നു.
എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടും ഈ ചിത്രലേഖത്തിന്റെ താളുകൾ, അമ്മ തൻ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ, വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ, കൂട്ടുത്സവങ്ങൾ വിതപ്പൊലി പാടുകൾ, നാവേറുമന്ത്രം നറുക്കിലപ്പൂകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ.
നോക്കു, ഓരോ കത്തും ഓരോ നറുക്കിലകളായിരുന്നു. കത്തുകളിലെ ഉള്ളടക്കം പൂവ് പോലെ മനോഹരവും സുഗന്ധപൂരിതവുമായിരുന്നു. അമ്മ എഴുതിയ കത്തുകളിലെ ഉള്ളടക്കം അത്രയും സുഗന്ധമാണെങ്കിൽ അമ്മയ്ക്കെത്ര സുഗന്ധമായിരിക്കും. മകനുണ്ടാകാനിടയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള നാട്ടുചികിത്സയുടെ കുറിപ്പുകളായും പലപ്പോഴും അമ്മയുടെ കത്തുകൾ മാറിയിരുന്നു. അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ തന്റെ ചെവികളിൽ മുഴങ്ങിയ ആദ്യ നാദവും ആ കത്തുകളിലെ നാദവും ഒന്നായിരുന്നു എന്ന് കവി പറയുന്നുണ്ട്.
നാദമായി വന്ന് എന്റെ നാവിലെ തേനായി, നാഭിയിൽ സ്പന്ദിച്ചതീ ഉള്ളെഴുത്തുകൾ, ഈ ഉള്ളെഴുത്തുകൾ ഓരോന്നിനോരോ മൊഴിച്ചന്തം, ഓരോന്നിനോരോ മൊഴിച്ചന്തം, അമ്മയാം നേരിന്റെ ഈണവും താളവുമിമ്പവും അമ്മയ്ക്കുമാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമൊമ്മതൻ ഭൂമിയും.
ഓർക്കുക, പരിഷ്കാരത്തിനു വേണ്ടി അമ്മയുടെ കത്തിനെ കളയാം, അമ്മയെ തന്നെയും കളയാം, അവയെ മറക്കുകയും ചെയ്യാം. പക്ഷെ ഓർക്കുക, നമ്മുടെ ശരീരത്തിൽ ഒരടയാളമുണ്ട്, ഉപയോഗമില്ലാതെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഒരടയാളം, നാഭി, നമ്മളിൽ നിന്ന് അമ്മയിലേക്ക് നീളുന്ന അടയാളം. അത് മരിക്കുവോളം തന്നെ ഉണ്ടാകും.
താരാട്ടിലോടുന്ന മാധുര്യമെങ്ങനെ, താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ, ആര് തേടും നാളെ, ആര് തേടും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ, നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ.